Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
Adi Sutandram Manaha Pravurti Nurati Vishayam Syatarhi Sarvasya Anishtha Jindanam Nasya Anartham Cha Janan Sangalpedi Atti Ugra Dukhe Sakkari Vairi Manamapi Pravurtadeva മന തസ്മാനേഷിതം ഇത്യാദി പ്രശ്ന. ഈ മനസ്സാണ് സർവസ്വമെങ്കിൽ പറയുന്നു സ്വതന്ത്രം മന പ്രവൃത്തി നിവൃത്തി വിഷയം. മനസ്സ് സ്വതന്ത്രമാണ് പ്രവർത്തിക്കുന്നതിന് നിവർത്തിക്കുന്നതിന്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്, എന്താണ് സർവസ്യ അനിഷ്ട ചിന്തനം നസ്യ? എന്തിനു നിങ്ങൾ അനിഷ്ടത്തെ ചിന്തിക്കണം? അനിഷ്ട ചിന്തനം എന്ന് പറഞ്ഞാൽ അനിഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സെന്തിനാ അവിടെ പോകണം? അനിഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ്, കഷ്ടത്തെ ഉണ്ടാക്കുന്നതാണ്, നഷ്ടത്തെ ഉണ്ടാക്കുന്നതാണ് എന്നറിഞ്ഞുകൊണ്ട് മനസ്സ് അവിടേക്ക് എന്തിനു പോകണം? സുഖത്തെ ആഗ്രഹിക്കുന്നു, ലാഭത്തെയാണ് ആഗ്രഹിക്കുന്നത്, എന്നാലും മനസ്സെങ്ങനെ പോകും? അത് സ്വതന്ത്രമായിരുന്നെങ്കിൽ അങ്ങനെ പോകാൻ പാടില്ലല്ലോ. മനസ്സ് വെറും ഒരു പാവയാണ്, ഏതോ ഒരു സാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് മറ്റെന്തോ സ്വാധീനങ്ങളിൽപ്പെട്ട് അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. അത് സ്വതന്ത്രമാണ്, അതാണ് പരമാവധി എന്നൊന്ന് നിശ്ചയിക്കാൻ വയ്യ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അനിഷ്ടം ചിന്തിക്കില്ല, അനിഷ്ടം പറയില്ല, അനിഷ്ടം പ്രവർത്തിക്കത്തില്ല. പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനുമൊക്കെ തുടക്കം ചിന്തയാണ്, ചിന്തയിലാണ് ഇതെല്ലാം തുടങ്ങുന്നത്. പക്ഷെ മനസ്സ് അനിഷ്ടത്തിലേക്ക് പോകുന്നുണ്ടല്ലോ. അനർത്ഥം ജാനൻ എന്നെ സങ്കല്പിക്കുന്നു, അനർത്ഥമാണെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനെ സങ്കല്പിക്കുന്നു? ദോഷമാണ്, ആ വഴിക്ക് ചിന്തിക്കരുത്, അതനർത്ഥത്തെ ഉണ്ടാക്കും, അങ്ങനെ ചിന്തിക്കരുത് എന്നൊക്കെ ഉപദേശിക്കുകയും സ്വന്തം വിവേകം കൊണ്ട് അത് ഗ്രഹിക്കുകയും ചെയ്താലും അവൻ അനർത്ഥത്തിലേക്ക് പോകും. പറയും, എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ആർക്ക്? മനസ്സിന്. ആ മനസ്സെങ്ങനെ സ്വതന്ത്രമാകും? അതെങ്ങനെ അവസാനത്തതാകുമെന്നാണ് അവർ പറയുന്നത്. അത്യുഗ്ര ദുഃഖേച്ചക്കാരി, ഇപ്പൊ ഉടൻ സംഭവിക്കാൻ പോകുന്നു ദുഃഖമാണ് ഇതിന്റെ ഫലം. വാര്യമാണ് മനസ്സിനെ അതിൽ നിന്ന് പിടിച്ചു മാറ്റാൻ ബലാത്കാരമായി ശ്രമിച്ചാൽ മനസ്സിനോട് പറയണം, നീ അങ്ങോട്ട് പോകണ്ട, ഇത് ഗുണത്തിനല്ല ദോഷത്തിനാണ്, എന്നിനക്ക് പറ്റിയതല്ല, ഇതിന്റെ ഫലം ദുഃഖമാണ്. അതാണ് പറയുന്നത് വാര്യമാണ്, പിടിച്ചു മാറ്റിയാലും ശരി. പ്രവർത്തതയോ? അത് പ്രവർത്തിച്ച് തന്നെ ഇരിക്കും. അപ്പൊ മനസ്സെങ്ങനെ സ്വതന്ത്രമാവും? സ്വയം ശക്തിയില്ലാത്തതുകൊണ്ടല്ലേ, സ്വയം അത് ദുർബലമായതുകൊണ്ടല്ലേ അതിന് സ്വയം വിവേകത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത? അപ്പൊ അതിനെ സ്വാധീനിക്കുന്ന മറ്റെന്തൊക്കെയുണ്ട്? അതുകൊണ്ടാണ് അന്വേഷിക്കുന്നത്. അപ്പൊ ഇതിനെ എന്തൊക്കെയാണ് പ്രേരിപ്പിക്കുന്നത്? പല ഘടകങ്ങളുണ്ടാകാം. മനസ്സിനെ പ്രേരിപ്പിക്കുന്ന സംസ്കാരങ്ങൾ കാണാം, മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ബാഹ്യവിഷയങ്ങൾ ഉണ്ടായേക്കാം, പലതും ഉണ്ടായേക്കാം. അതിന് മുഖ്യമായതേത്? അതാണ് ഇവിടെ അന്വേഷിക്കുന്നത്. അതിൽ മുഖ്യമായിരിക്കുന്നത് എന്തായാലും മനസ്സല്ല. മനസ്സിന് ജീവശക്തിയെ പ്രദാനം ചെയ്യുന്ന മറ്റെന്തോ ഒന്നുണ്ട്. അതിന്റെ സാന്നിധ്യത്തിലിരിക്കുന്ന ഈ മനസ്സ് അതിനുള്ള പല അവശതകളോടും കൂടി കൂടിച്ചേർന്നിട്ട്, അതിന്റെ അവശതയെന്ന് പറയുന്നത് എന്താണ്? ഈ പൂർവ്വ സംസ്കാരങ്ങളും മറ്റുമാണ്. അതെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് അത് പരവശനായി പ്രവർത്തിക്കുകയാണ്. അപ്പൊ അതിന്റെ ഈ പരവശത മനസ്സിന്റെ ഇത് കണ്ടു തന്നെ മനസ്സിലാക്കാം, മനസ്സ് അവസാനത്തതല്ല. മനസ്സിനും പിന്നിൽ എന്തൊക്കെയോ ഉണ്ട്. അതാണ് മായയിലേക്കും കർമ്മത്തിലേക്കും രാഗദ്വേഷങ്ങളിലേക്കും ഒക്കെ ചെന്നെത്തുന്നത്, ആ അന്വേഷണമാണ്. തസ്മാദ്യുക്തേവ കേനേഷിതം ഇത്യാദി പ്രശ്നം. അതുകൊണ്ട് സ്വന്തം അനുഭവം, സ്വന്തം മനസ്സിനെ കുറിച്ചുള്ള അനുഭവം, ആ അനുഭവമുണ്ട്. അതുകൊണ്ട് ചോദ്യം പാടില്ല എന്നുള്ളതല്ല, മനസ്സിനെ കുറിച്ചുള്ള അനുഭവമുണ്ട്, പക്ഷെ ആ അനുഭവം സംതൃപ്തമാക്കുന്നില്ല. ആ അനുഭവം ഒരു പൂർണ്ണത തരുന്നു. ആ അനുഭവം തരുന്നതെന്താണ്? ഒരു അപൂർണതയാണ്. അനുഭവം ഇല്ലാത്തതുകൊണ്ടല്ലോ ചോദിക്കുന്നു. ആ അനുഭവത്തിന്റെ അപൂർണതയിൽ നിന്നാണ് ചോദിക്കുന്നത്. മനസ്സിനപ്പുറം എന്താണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ എന്തോ ഉണ്ട് എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ചോദിക്കുന്നത്. അറിയാം എന്തോ ഉണ്ടെന്ന്, എന്താണ് എന്നുള്ള അനുഭവം. മനസ്സിന്റെ അനുഭവം ഉള്ളതുപോലെ മനസ്സിനപ്പുറമുള്ളതിന്റെ അനുഭവം. അപ്പൊ അനുഭവത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ഇതുവരെ മനസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കേനേഷിതം പദ്ധതി പ്രേഷിതം മനഃ, കേനേഷിതം മനഃ പദ്ധതി, കേന പ്രേഷിതം മനഃ പദ്ധതി, കേന ഇഷിതം മനഃ പദ്ധതി, കേന പ്രേഷിതം മനഃ. അടുത്ത ചോദ്യമാണ്, അത് മനസ്സിനെ സംബന്ധിച്ച്. കേന പ്രാണ പ്രഥമ പ്രൈതിയുക്ത, അടുത്ത് പ്രാണനെ സംബന്ധിച്ചാണ് ചോദ്യം. കേന പ്രാണോ യുക്ത നിയുക്ത പ്രേരിത സൻ പ്രേതി ഗച്ഛതി സ്വവ്യാപാരം പ്രതി. കേന പ്രാണ പ്രേതി, കേന പ്രാണയുക്ത എന്ന് വെച്ചാൽ നിയുക്ത, ആരാൾ നിയോഗിക്കപ്പെട്ടിട്ടാണ് പ്രേരിതനായിട്ടാണ് പ്രീതി ഗച്ഛതി സ്വവ്യാപാരം പ്രതി പ്രാണന്റെ വ്യാപാരങ്ങളിലേക്ക്. മനസ്സ് പ്രവർത്തിക്കുന്നതെല്ലാം പ്രാണനും പ്രവർത്തിക്കുന്നു. മനോവ്യാപാരം പോലെ തന്നെയാണ് പ്രാണന്റെ വ്യാപാരം. രണ്ടിനെയും വേർതിരിക്കാൻ പ്രയാസമുള്ളതാണ്. കാരണം പ്രാണന്റെ പ്രവർത്തനം ആര് പ്രേരിപ്പിച്ചിട്ടാണ് പ്രാണൻ പ്രവർത്തിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താണ് പ്രാണന്റെ പ്രവർത്തനം എന്നറിയാമെന്നുള്ള ഒരാളാണ് ചോദിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള സാമാന്യ ജ്ഞാനമുള്ള ഒരാള് ചോദിക്കും. മനസ്സ് പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും. പക്ഷെ പ്രാണൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെയാ പ്രാണൻ പ്രവർത്തിക്കുന്നു എന്ന് ചിലപ്പോൾ ചോദിക്കാം. മനസ്സിന്റെ പ്രവർത്തനവും പ്രാണന്റെ പ്രവർത്തനവും വേർതിരിക്കാൻ വയ്യാത്തതാണ്. ഇവിടെ അദ്വൈതത്തിൽ പ്രാണനും മനസ്സും ഒരേ തത്വം തന്നെ, രണ്ടല്ല. ഇത് സൂക്ഷ്മഭൂതങ്ങൾ, അതാണ് രണ്ട് സൂക്ഷ്മഭൂതങ്ങളാണ്. മനസ്സ് പ്രാണൻ ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയെ സംബന്ധിച്ച് അദ്വൈതത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അവിടെ അദ്വൈതികൾ പൊതുവെ സ്വീകരിച്ചിരിക്കുന്നത് യോഗ വേദാന്ത പ്രക്രിയ, സാഖ്യയോഗ പ്രക്രിയ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാഖ്യയോഗ പ്രക്രിയ, അതായത് സാഖ്യന്മാരും യോഗികളും എന്താണോ അതിനെക്കുറിച്ച് പറയുന്നത് അതാണ് സ്വീകരിച്ചിരിക്കുന്നത്. ന്യായ വൈശേഷിക പ്രക്രിയ അല്ല. രണ്ട് തരം, രണ്ടുണ്ട്, രണ്ട് പ്രക്രിയകളുണ്ട് ദാർശനികന്മാരുടെ ആസ്തികന്മാരുടെ ഇടയിൽ പ്രാണനെ സംബന്ധിച്ചും മനസ്സിനെ സംബന്ധിച്ചും. ഒന്ന് സാഖ്യയോഗ പ്രക്രിയ എന്ന് പറയുമ്പോൾ സാഖ്യ യോഗശാസ്ത്രങ്ങളിലുള്ള വിചാരരീതി. പ്രക്രിയ എന്ന് പറഞ്ഞാൽ ചിന്താ പദ്ധതി, വിചാരരീതി അതാണ്. മറ്റൊന്ന് ആസ്തികന്മാർ തന്നെയാണ് ന്യായ വൈശേഷികന്മാർ, അവരുടെ വിചാര രീതി അതെല്ലാം സ്വീകരിച്ചിരിക്കുന്നു. മനനത്തിന് ന്യായ വൈശേഷിക ചിന്താരീതിയെ അദ്വൈതികൾ സ്വീകരിക്കുന്നു. പക്ഷേ ഈ കാര്യത്തിൽ മനസ്സ് പ്രാണൻ ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവരുടെ രീതികളെല്ലാം പ്രധാനമായി സ്വീകരിക്കുന്നു. അദ്വൈതത്തിൽ സാഖ്യത്തെയും മറ്റും യോഗത്തെയും മറ്റുമൊക്കെ നിഷേധിക്കുന്നത് വേറൊരു തലത്തിലാണ്. പക്ഷെ അവരെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ശങ്കരാചാര്യർ വളരെ കടപ്പെട്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ സാഖ്യ യോഗങ്ങളോടാണ്. അപ്പോൾ അവിടെ പ്രാണവ്യാപാരത്തെക്കുറിച്ച് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതായി. നമ്മൾ മനസ്സിനെ കുറിച്ച് ചർച്ച ചെയ്തതുപോലെ പ്രാണനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട, നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ളതുമാണ് ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. എന്നാലിവിടെ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സമഷ്ടി സൂക്ഷ്മഭൂതങ്ങൾ, അതിന്റെ സാത്വികമായ ഭാവം, അതാണ് മനസ്സ് അല്ലെങ്കിൽ അന്ധകരണം. സൂക്ഷ്മഭൂതങ്ങളുടെ സാത്വിക ഭാവം, അതിന്റെ തന്നെ രാജസ്വഭാവമാണ് പ്രാണൻ. ഇത്രയുള്ള വ്യത്യാസം. രണ്ട് സൂക്ഷ്മഭൂതങ്ങൾ എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മഭാവം. പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മഭാവം എന്ന് പറയുമ്പോൾ അതിന് ഇന്ന് പറയുന്ന എന്താണ് എനർജി അല്ലെങ്കിൽ അണു, അതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. മുമ്പ് ഞാനത് വിശദമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ അതിന് പറയുന്നത് തന്മാത്ര എന്നാണ്. ഇത് രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പലരും പ്രസംഗിക്കാറുമുണ്ട്. രണ്ടും ഒന്നല്ല, എല്ലാം ഒന്നാണെന്ന് പറഞ്ഞാൽ ശരി, പ്രക്രിയാപരമായി രണ്ടും ഒന്നല്ല. തന്മാത്ര എന്ന് പറയുന്നത് പഞ്ചതന്മാത്ര, ശബ്ദ സ്പർശ രൂപരസഗന്ധം. ഭൗതികത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് അദ്വൈതത്തിൽ ആ തന്മാത്രകളിൽ നിന്നാണ്, പരമാണുക്കളിൽ നിന്നല്ല. പരമാണുക്കൾ വരെ, തന്മാത്രകൾ വരെ. പരമാണുക്കളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ന്യായവൈശേഷിക ദർശനങ്ങളിലാണ്. അവിടെ പരമാണുക്കളെക്കുറിച്ച് പറയുന്നത് പോലും ഇന്നത്തെ ഭൗതികശാസ്ത്രജ്ഞന്മാർ പറയുന്ന പരമാണുക്കളുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. നമ്മൾ വെറുതെ പൊങ്ങച്ചം പറയാൻ വേണ്ടി പറയും, നമ്മുടെ അപ്പൂപ്പന്മാരാണ് ഈ പരമാണുക കണ്ടുപിടിച്ചത്, സായിപ്പന്മാരല്ലെന്നൊക്കെ പറയും. അത് വെറും പൊങ്ങച്ചമാണ്, ഇതൊരർത്ഥമല്ല. അവർ പറഞ്ഞ പരമാണു വേറെ, ഇന്ന് സായിപ്പ് കണ്ടുപിടിച്ച പരമാണു വേറെ. രണ്ടും തമ്മിലും ഉള്ള ബന്ധം എന്ന് പറയുന്നത് കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ്. ന്യായവൈശേഷിക ദർശനങ്ങളിൽ പറയുന്ന പരമാണു എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇവിടെ കണ്ണുകൊണ്ട് കാണാമെന്നുള്ള ഒരു കണിക, അതിന്റെ എട്ടിലൊന്ന്, അതിനാണ് അവർ പരമാണു എന്ന് പറയുന്നത്. എട്ടിലൊരംശം, അതിനാണ് ഇന്ന് ഭൗതികശാസ്ത്രത്തിൽ അണു എന്ന് പറയുന്നത്. അതിനല്ല, ഇന്നത്തെ LKG പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം അതല്ല. എന്നാലും സ്വാമിമാർ പ്രസംഗിക്കും, എല്ലാം നമ്മുടെ അപ്പൂപ്പന്മാരുടെ കയ്യിൽ നിന്ന് പോയതാണ്, അത് അബദ്ധമാണ്. രണ്ടും അറിയാത്തതിന്റെ കുഴപ്പമാണ്, ഭൗതികവും അറിയത്തില്ല, ദർശനങ്ങളും അറിയത്തില്ല. ഇവിടെ ആ പരമാണുവിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം, അതിന്റെ ഒരു തുടക്കം. തുടക്കം എന്നുള്ളതിൽ അത് മഹത്വമുള്ളതാണ് അല്ലാന്ന് തന്നെ ഞാൻ പറയുന്നു. ഒരാരും മോശക്കാരെന്ന് തന്നെ ഞാൻ പറയുന്നതിന്റെ താല്പര്യം. അങ്ങനെ ഒരു അന്വേഷണം തിരിഞ്ഞു അണുവിലേക്ക്. ആ രീതിയിൽ അത് വളരെ മഹത്വമുള്ളതാണ്. അതിനെക്കുറിച്ച് പറഞ്ഞ ഋഷിമാരും മഹാത്മാക്കൾ തന്നെയാണ്, സംശയം. പക്ഷേ ഇന്നത്തെ പരമാണുവിനെ കുറിച്ചുള്ള ആറ്റം, പരമാണു എന്നുള്ള ചർച്ചയും അതുമായിട്ട് യാതൊരു ബന്ധവും, ഇത് വേറെ അത് വേറെ. ഈ പുസ്തകം നോക്കിയിട്ടല്ല അവരത് കണ്ടുപിടിച്ചത്. ഇവിടുന്ന് പുസ്തകം കൊണ്ടുപോയിട്ടാണ് കണ്ടുപിടിച്ചതെന്ന് പറയുന്നു, അബദ്ധമാണ്, മണ്ടത്തരമാണ്. എന്റെ റൂട്ട് വരെ ചെറുത് പറയും, ആദ്യം ഇവിടുന്ന് എടുത്ത്, പിന്നെ ജർമ്മനിയിൽ കൊണ്ട്, അവിടെ നിന്ന് പിന്നെ ഇംഗ്ലണ്ടിൽ പോയി, പിന്നെ അമേരിക്കയിൽ പോയി, തിരിച്ച് ഇന്ത്യയിൽ വന്ന്, ഇങ്ങനെ റൂട്ട് വരെ ആൾക്കാർ കൃത്യമായി പറയും. ഇതെല്ലാം പരമാബദ്ധമാണ്, അബദ്ധത്തെ അബദ്ധം എന്ന് തന്നെ പറയുന്നു. ഇത് രണ്ടും രണ്ടാണ്. കണാദൻ അണുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പരമാണു ജനകം ത്രസരേണം, ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. ഇത് ന്യായ വൈശേഷിക ഗ്രന്ഥങ്ങൾ ഏതെടുത്ത് നോക്കിയാലും മനസ്സിലാകും. അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ വളരെ മഹത്വമുള്ള ചിന്തകളായിരുന്നു, ഒരു സംശയവും. പക്ഷെ ഇന്നത്തെ ഭൗതികശാസ്ത്രമൊക്കെ അതൊന്നും എത്രയോ മുമ്പിപ്പോയി, അവർക്കൊന്നും അത്തരം വിഷയങ്ങളിൽ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത രീതിയിലാണ് ഇന്നത്തെ ഭൗതികശാസ്ത്രം. അതിന് അതിൻ്റെതായ മഹത്വമുണ്ട്, അത് ഇതും തമ്മിൽ യാതൊരു ബന്ധവും. രണ്ടിനുപയോഗിക്കുന്ന വാക്കൊന്നാണ് മലയാളത്തിലാണ്, ഇതിനും അണുവെന്ന് പറയും, അതിനും അണുവെന്ന് പറയും. അതുകൊണ്ട് രണ്ടും ഒന്നെന്ന് പറയുന്നതിന് പേരൊന്നായതുകൊണ്ട് മലയാളത്തിൽ രണ്ട് സാധനം ഒന്നെന്ന് പറഞ്ഞിട്ട് വീമ്പളക്കുന്ന സ്വാമിമാരെ ഇവരെ വിടാൻ പാടില്ല. കഥയറിയാതെ ആട്ടം കാണുകയാണ്, രണ്ടും രണ്ടാണ്. ഇനി ഇതേ സ്വാമിമാർ തന്നെ പറയുന്ന വേറൊരു കാര്യമാണ്, ആ ആ പരമാണുവാണ് തന്മാത്ര എന്നുള്ളത്. അതും ശരിയല്ല. തന്മാത്രയെക്കുറിച്ച് ചിന്തിക്കുന്നത് സാഖ്യയോഗങ്ങളിലാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. വൈശേഷ ന്യായവൈശേഷ്യങ്ങളിലും പരമാണുവിനെ കുറിച്ചുള്ള ആ നിഗമനം എന്ന് പറയുന്നത് അത് തികച്ചും ബാഹ്യമാണ്. അവർ പറയുന്നത് എന്താണോ, ഓലപ്പറിക്കാതിരിക്കുമ്പോൾ സൂര്യന്റെ കിരണങ്ങളുള്ളിലേക്ക് വരുമ്പോൾ ആ കിരണത്തിൽ കാണുന്ന ചെറിയ പൊടികൾ, കണ്ണുകൊണ്ട് കാണാമെന്നുള്ള ചെറിയ പൊടി, ഇത് ബാഹ്യമായി കാണുന്നതാണ്. അതിനെ വിവിച്ച് വിവിച്ച് പോവുക, അതിന്റെ എട്ടിലൊന്ന് ചെല്ലുക, അത് പരമാണു. അതൊരു ഭൗതികമായ അന്വേഷണമാണ്, അത് ഭൗതിക ശാസ്ത്രമാണ് തികച്ചും. തന്മാത്രയെക്കുറിച്ച് പറയുന്നത് അങ്ങനെയല്ല, അത് മനന ധ്യാനങ്ങളിലൂടെയാണ് തന്മാത്രയെക്കുറിച്ച് ഉള്ള സിദ്ധാന്തം പറയുന്നത്. സാഖ്യ ശാസ്ത്രത്തിന്, യോഗശാസ്ത്രത്തിന് തന്മാത്ര അധ്യയനത്തെക്കുറിച്ചും മറ്റും പറയുന്നു. തന്മാത്രകളെക്കുറിച്ച് അവസാനമായി പറയുന്ന എന്താണ്? അത് യോഗി പ്രത്യക്ഷമാണ്. പ്രപഞ്ച കാരണമായിരിക്കുന്ന തന്മാത്ര യോഗി പ്രത്യക്ഷമാണ്. അത് ഈ പറയുന്ന അണുവല്ല, എനർജിയല്ല, ആറ്റമല്ല, ഒന്നുമല്ല. ന്യൂട്രോൺ, പ്രോട്ടോൺ എന്തൊക്കെ പേരുകളാണ് പറയുന്നത്, ഇതൊന്നുമല്ല. അതെല്ലാം ഭൗതികശാസ്ത്രത്തിലുള്ളതാണ്, ഇവിടെയുള്ള കാര്യങ്ങളല്ല. ആ തന്മാത്ര തലത്തിലാണ് പ്രാണനെ കുറിച്ച് പറയുന്നത്, ആണ് ഞാൻ തന്മാത്രയെ കുറിച്ച് പറഞ്ഞത്. ആ തന്മാത്രകളങ്ങനെ ശബ്ദസ്പർശ രൂപരസങ്ങൾ, അത് മനസ്സിലാക്കണം. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ എന്ന് പറയുമ്പോൾ വിഷയങ്ങളുണ്ട്, നമ്മൾ കാണുന്ന വിഷയങ്ങൾ. ശബ്ദം കേൾക്കുന്നു, രൂപം കാണുന്നു, അതിനെയും പറയുന്നുണ്ട്. തന്മാത്രകൾക്കും ഇതേ പേര് തന്നെ പറയുന്നു, പക്ഷെ രണ്ടും ഒന്നല്ല. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാണ്, നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലൂടെ അനുഭവിക്കുന്നതാണ്. തന്മാത്രകൾ അങ്ങനെ അനുഭവിക്കാൻ പറ്റില്ല, സ്ഥൂല മനസ്സും ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് നമുക്ക് കേവലം ഒരു തത്വമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിന് ഒരിക്കലും ഒരു വിഷയമായി അനുഭവിക്കാൻ പറ്റത്തില്ല. യോഗികൾ സാക്ഷാത്കരിക്കുന്നു എന്ന് പറയും യോഗശാസ്ത്രത്തിൽ. അവിടെ നിന്നാണ് തുടക്കം. ആ തുടക്കത്തെ അദ്വൈതം അംഗീകരിക്കുന്നു. അദ്വൈതി പറയുന്നു മൂലപ്രകൃതി, ആ മൂലപ്രകൃതിയിൽ ഗുണങ്ങൾ പ്രകടമാകുന്നു, സത്വരജ സമോ ഗുണങ്ങൾ. അതിൽ നിന്ന് ആ താമസി ശക്തി, അതിൽ നിന്ന് തന്മാത്രകൾ പ്രകടമാകുന്നു. ഇതെല്ലാം പരബ്രഹ്മത്തിന്റെ സാന്നിധ്യത്തിൽ സംഭവിക്കുന്നു. ഇതാണ് അദ്വൈതത്തിന്റെ പ്രക്രിയ. ഇവിടെ തന്മാത്രകൾ എന്ന് പറയുന്നത് ആ മൂലപ്രകൃതിയിൽ നിന്ന്, അതായത് സത്വരജസ്തമോ ഗുണ സമ്മിശ്രമായിരിക്കുന്ന ആ മൂലപ്രകൃതിയിൽ, ആ പ്രകൃതിയിൽ അനന്തശക്തികളുണ്ട്, അതിൽ നിന്നും പ്രകടമായതാണ് തന്മാത്രകൾ. ആ തന്മാത്രകൾ ഗുണമയങ്ങളാണ്, സത്വരജസ്തമോ രൂപത്തിലുള്ളവയാണ്. എന്നാലും അതിന് ആധിക്യം തമസ്സിനാണ് അവിടെ ആധിക്യം. എന്നാൽ അതിന് സത്വത്തെയും രജസിനെയും വിട്ടു നിൽക്കാൻ വയ്യ. അത് കൂടിച്ചേർന്നിരിക്കുമ്പോൾ അതിലെ സാത്വികമായ ഭാവം അത് അന്ധകരണമായിരിക്കുന്നു. അതിന്റെ രാജസമായ ഭാവം അത് പ്രാണനായിരിക്കുന്നു. ഇങ്ങനെയാണ് മനസ്സിനെക്കുറിച്ചും പ്രാണനെക്കുറിച്ചും പറയുന്നത്. അദ്വൈത ഗ്രന്ഥങ്ങളിലെല്ലാം, അദ്വൈത ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഭാഷ്യത്തിലും മറ്റുമല്ല, പ്രകരണ ഗ്രന്ഥങ്ങൾ, ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കണമെന്നുണ്ടെങ്കിൽ അദ്വൈത ചിന്താ പദ്ധതി എന്ന് പറയുന്ന മലയാളത്തിലുള്ള പുസ്തകം വായിക്കുക. വളരെ സമഗ്രമായിട്ടും വ്യക്തമായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരിക്കുന്നു. സമഗ്രമായിട്ടും വ്യക്തമായിട്ടും എന്ന് പറഞ്ഞാൽ സംസ്കൃത ഗ്രന്ഥങ്ങളെക്കാളും ചർച്ച ചെയ്തിരിക്കുന്നതാണ് അദ്വൈത ചിന്താ പദ്ധതി. അത് വായിച്ചു നോക്കുക. മലയാളം വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ളവർ, ഒരു പരസ്യം കൂടെയാണ്, അതിന്റെ ഇംഗ്ലീഷുണ്ട്, പിയൂഷ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അത് വില കൊടുത്ത് വാങ്ങി വായിക്കുക. അതായത് വ്യക്തമായി സമഗ്രമായി ഈ വിഷയങ്ങളെ കുറിച്ച് അവിടെ ചർച്ച ചെയ്തു. യഥാർത്ഥത്തിൽ അദ്വൈതം പഠിക്കുന്ന എല്ലാവരും പ്രാഥമികമായി വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമായി ഞാൻ എപ്പോഴും നിർദ്ദേശിക്കുന്നതാണ് അദ്വൈത ചിന്താപദ്ധതി. അപ്പം അതിനകത്ത് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ഞാൻ പ്രത്യേകം പറയാൻ കാരണം ഈ അണു, തന്മാത്ര, ഊർജം ഇതൊക്കെ വേറെ ഒന്ന് കാണിക്കാം. ഊർജം എന്ന് പറയുന്നത് അണു എന്ന് പറയുന്നതും ഭൗതികമാണ്, തന്മാത്ര ഭൗതികമല്ല, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പ്രാണൻ എന്ന് പറയുന്നത് ഊർജമല്ല, മനസ്സെന്ന് പറയുന്നത് ഊർജമല്ല. അപ്പൊ ചിലർ ചോദിക്കും, ചില വൈദ്യന്മാരും മറ്റും ഇങ്ങനെ ഉപകരണങ്ങളൊക്കെ വെച്ചിട്ട് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതോ അതിന് എന്താണ് ഇപ്പോൾ ബ്രെയിൻ മാപ്പിംഗ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നുണ പറയുന്നത് കണ്ടുപിടിക്കാൻ തന്നെ മെഷീനുണ്ട്. അപ്പം മനസ്സിനെ പഠിക്കുന്നതിനുള്ള ഉപകരണങ്ങളുണ്ടല്ലോ. അപ്പം അതെല്ലാം ഊർജ വ്യതിയാനങ്ങൾ കൊണ്ടാണല്ലോ അത് മനസ്സിലാക്കുന്നത്. പിന്നെ പ്രാണൻ ഊർജമല്ല, മനസ്സൂർജമല്ല എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും? പ്രാണൻ ഊർജമല്ല, മനസ്സൂർജമല്ല എന്ന് പറയാൻ, എനർജി അല്ല എന്ന് പറയാൻ കാരണം അത് ഭൗതികമല്ലാത്തതുകൊണ്ടാണ്, കാരണം അത് തന്മാത്രയായതുകൊണ്ടാണ്. ഇത്ര തറപ്പിച്ച് പറയുന്നു. ഊർജം എന്ന് പറയുന്നത് ഭൗതികമാണ്, അത് പരമാണുവിൽ തൊട്ട് തുടങ്ങുന്നതാണ്. പരമാണു എന്ന് പറയുന്നത് എന്താണോ, ഈ നമുക്ക് ഈ പ്രത്യക്ഷമായിരിക്കുന്ന ഈ ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ, ഇത് എന്റെ ഏറ്റവും സൂക്ഷ്മമായ അവസ്ഥ, അതാണ് പരമാണു. അവിടെയാണ് ഊർജത്തിന്റെ തുടക്കം. അത് ഭൗതികമാണ്, സ്ഥൂലമാണ് എന്നർത്ഥം. ഭൗതികം എന്ന് വെച്ചാൽ സ്ഥൂലം, മറ്റത് സൂക്ഷ്മമാണ്. ഇനി ഇത് കാണുന്നതോ ഉപകരണങ്ങളിലൂടെ കാണുന്നതോ, ഉപകരണങ്ങൾ കാണുന്നത് എനർജിയുടെ പ്രവർത്തനങ്ങളാണ്, മനസ്സിന്റെ പ്രാണന്റെ പ്രവർത്തനങ്ങളല്ല. അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ലൈറ്റും പോലെയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു, ഉദാഹരണം പൂർണ്ണമല്ല. ഇലക്ട്രിസിറ്റിയാണോ ലൈറ്റ് എന്ന് ചോദിച്ചാലല്ല, പക്ഷെ അല്ലേന്ന് ചോദിച്ചാണ്. എന്തുകൊണ്ടാണോ, അത് ഊർജത്തിന്റെ രൂപാന്തരമാണ്, വൈദ്യുതിയുടെ തന്നെ രൂപാന്തരം ആണ് പ്രകാശമായി അനുഭവപ്പെടുന്നത്. പക്ഷെ രണ്ടു വന്നല്ലേ, എന്തുകൊണ്ട് പ്രകാശത്തിൽ തൊട്ടാ ഷോക്ക് അടിക്കുന്നില്ല, മറ്റേ തൊട്ടാ ഷോക്ക് അടിക്കും, വ്യത്യാസമുണ്ടല്ലോ. പക്ഷെ രൂപാന്തരം പ്രാപിക്കുമ്പോൾ നമുക്ക് രണ്ടിനെ രണ്ടെന്ന് പറയാം, ആത്യന്തികമായി ഒന്ന് തന്നെ. അതുപോലെയാണ് മനസ്സും പ്രാണനും ഊർജവും തമ്മിലുള്ള വ്യത്യാസം, അത്രയൊരു വ്യത്യാസമുണ്ട്. ആ ഊർജം ഭൗതിക തലത്തിലാണ്. ഇതിനെ രണ്ടിനെ ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്വൈത ശാസ്ത്രങ്ങളും മറ്റും പഞ്ചീകരണം അല്ലെങ്കിൽ ത്രിവൃത്തരണം എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിനെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ സൂക്ഷ്മം സ്ഥൂലത്തിലേക്ക് എങ്ങനെ വന്നു, അതിനൊരു സമാധാനം പറയാൻ വളരെ പ്രയാസമാണ്. സൂക്ഷ്മവും സ്ഥൂലവും തമ്മിൽ കൂട്ടിയിണക്കാൻ എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് അദ്വൈതി കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് പഞ്ചീകരണം. അവർ പറയുന്നത് എന്താണോ, ഈ സൂക്ഷ്മത്തിൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചു. ഈ തന്മാത്രം എങ്ങനെ സംഭവിക്കാം, മറ്റൊന്നവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് പറയുന്നു ഇതെല്ലാം കൂടെ ഒന്ന് ഒരു മിശ്രിതമായി ഒരു കൂട്ടിക്കലർന്നു കൂടിക്കലർന്നു, ആ ഒരു കൂടിച്ചേരലിൽ നിന്ന് ഇതിനൊരു മാറ്റം വന്നു. പറയാമല്ലോ വൈദ്യുതി പ്രകാശമായി മാറുന്നതുപോലെ അത് ഹീറ്റായി മാറുന്നതുപോലെ ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ടല്ലോ. എങ്ങനെ ആ മാറ്റം സംഭവിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും പൂർണ്ണമായ ഉത്തരം അതൊന്നും കൈകാര്യം ചെയ്യുന്ന ഭൗതിക ശാസ്ത്രത്തിനും. പക്ഷേ ഊർജത്തിന്റെ ആ രൂപാന്തരത്തെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ഇത്തരം കാര്യങ്ങൾക്കൊന്നിനും പൂർണ്ണമായ ഉത്തരവ് ഒരിടത്തുമില്ല, ഭൗതികത്തിനുമില്ല ആത്മീയത്തിനുമില്ല. അതുപോലെ ഈ സൂക്ഷ്മ തന്മാത്രകൾ രൂപാന്തരം പ്രാപിച്ചപ്പോൾ അത് പരമാണുക്കളായി, അത് ഊർജമായി, അതിനെ നമുക്ക് ഉപയോഗിക്കാം, ബാഹ്യമായി കാണാം, പഠിക്കാം, പ്രയോഗിക്കാം. അതാണ് ഈ ഭൗതിക ശാസ്ത്രത്തിന്റെ വളർച്ചയല്ല. അതിനെല്ലാം സഹായിക്കുന്ന എന്താണ്, ഈ സൂക്ഷ്മം തന്നെ. ആ സൂക്ഷ്മം എങ്ങനെ സഹായിക്കുന്നു? മനസ്സായും പ്രാണനായും ഈ ജീവനിൽ നിന്നുകൊണ്ട് സഹായിക്കുന്നു. ഇതാരാ അന്വേഷണവും പഠനവും കണ്ടുപിടുത്തമൊക്കെ നടത്തുന്നത്? ഈ ജീവനല്ലേ. ജീവനെന്ന് പറയുന്നത് എന്താ? അതിന്റെ മുഖ്യമായിരിക്കുന്നത് എന്താണ്? ഈ മനസ്സും പ്രാണനുമാണ്. അപ്പൊ മനസ്സും പ്രാണനും എന്ന് പറയുന്ന ഈ രണ്ട് ജീവന്റെ കരണങ്ങൾ, അതുകൂടി ചേർന്നാലേ ജീവനാകത്തുള്ളൂ. അത് ഇത് രണ്ടും ആധ്യാത്മികമായി പ്രവർത്തിച്ചുകൊണ്ട് ഭൗതികമായി പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയും കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്യും. അതാണ് ഭൗതികശാസ്ത്രം. അവിടെയാണ് നമ്മൾ, അവിടെ ചെന്നാലേ നമുക്ക് ഈ പരമാണുവിനെയും എനർജിയും മറ്റും കണ്ടെത്താൻ പറ്റും. ഉള്ളിലേക്ക് പോയാൽ അവിടെ ഈ പരമാണു എനർജിയൊന്നുമില്ല. അവിടെ പ്രാണൻ, മനസ്സ്, പ്രാണൻ പറഞ്ഞല്ലോ രാജസികമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ അതിനെ കുറച്ചുകൂടി സ്ഥൂലമെന്ന് പറയാം. മനസ്സ് കുറച്ചുകൂടി സാത്വികമാണ്, അതുകൊണ്ട് അതിനെ കുറച്ചുകൂടി സൂക്ഷ്മമെന്ന് പറയാം. അതിനപ്പുറം തന്മാത്ര, യോഗികൾ അവിടെ വരെ എത്തും. പ്രാണനും മനസ്സുമൊക്കെ നമുക്കും അറിയാം. നമ്മളിൽ പ്രാണൻ പ്രവർത്തിക്കുന്നു, മനസ്സ് പ്രവർത്തിക്കുന്നു. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ പുറമേ നോക്കിക്കഴിഞ്ഞാൽ ബാഹ്യമായി, ബാഹ്യമായെന്ന് പറയുമ്പോൾ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ആറ്റവും എനർജിയും മറ്റു കാര്യങ്ങളുമാണ്. ധ്യാന മനനങ്ങളിലൂടെ നമ്മളിതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് പ്രത്യക്ഷമാകുന്നത് പ്രാണൻ, മനസ്സ്, തന്മാത്ര ഇങ്ങനെയാണ്. രണ്ടു വഴിക്കാണ് ഇതിന്റെ സഞ്ചാരം. ഒന്നിന് നമുക്ക് ബാഹ്യമായ ഉപകരണങ്ങളെ, ബാഹ്യപ്രപഞ്ചത്തേക്ക് ആശ്രയിക്കേണ്ടി വരും. നിരീക്ഷണ പരീക്ഷണങ്ങൾ അവിടെ നമുക്ക് ബാഹ്യമായ ഒന്നിനെ സാക്ഷാത്കരിക്കാൻ കഴിയും. അതവിടെ നമുക്ക് പരമാവധി പോകാമെന്നുള്ളത് ഈ എനർജി വരെ, ഊർജം വരെയാണ്. അത് ഭൗതികതരം. മറ്റതങ്ങനെയല്ല, ആന്തരികമാണ്. അവിടെ ഒരു പരീക്ഷണ നിരീക്ഷണങ്ങളും വേണ്ട. ആന്തരികമായി ധ്യാന മനന രൂപത്തിൽ പോകും. അതിന്റെ പ്രക്രിയകളാണ് സാംഖ്യയോഗങ്ങളിലെല്ലാം നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ പോയാൽ എന്താണ്? ഭൗതികത്തിലല്ല ചെന്നെത്തുന്നു, ഭൂതങ്ങളിൽ ചെന്നെത്തുന്നു. അതാണ് നേരത്തെ ഞാൻ ഒന്ന് ഭൂതമെന്നും മറ്റൊന്ന് ഭൗതികമെന്നും പറഞ്ഞത്. ആന്തരികമായി ചെന്നെത്തുന്ന ഭൂതങ്ങൾ, അതിനാണ് തന്മാത്രകൾ, പഞ്ചമഹാഭൂതങ്ങളെന്നും പറയും, സൂക്ഷ്മഭൂതങ്ങളെന്നും പറയും, അപഞ്ചീകൃത ഭൂതങ്ങളെന്ന് പറയും. അദ്വൈതികൾ ഇതിന് പല സംജ്ഞകളും ഉപയോഗിക്കുന്നു. അത് ധ്യാനമനനങ്ങളിലൂടെ എത്തത്തുള്ളൂ. അങ്ങനെ എത്തുമെന്നാണ് സാംഖ്യയോഗ ശാസ്ത്രങ്ങളിൽ പറയുന്നത്, അദ്വൈതികൾ അംഗീകരിച്ചിരിക്കുന്നത്. നയവൈശേഷികന്മാരങ്ങനെയല്ല, അവർ പുറമേ നോക്കിയത്. അവർ പ്രകാശത്തിൽ നോക്കി, പ്രകാശത്തിലെ കണങ്ങളെ നോക്കി, പിന്നെ അതിനെ വിഭജിച്ച് നോക്കി, വിഭജിക്കാൻ കഴിയാത്തിടത്ത് മനസ്സുകൊണ്ട് കണക്ക് കൂട്ടി. അതെല്ലാം ബാഹ്യമാണ്, ഭൗതികമാണ്. അപ്പോൾ അവർ പരമാണുവിലെത്തിച്ചേർന്നു. അവരുടെ കയ്യിലും മറ്റു ഉപകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അക്കാലത്ത്. ഇന്നത്തെ ഭൗതികശാസ്ത്രജ്ഞന്മാരെന്ത് ചെയ്തു? അവർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ പോയി. ബാഹ്യമായി പോയപ്പോൾ ഈ ഭൗതികത്തിന്റെ രഹസ്യം അവർക്ക് കുറെ വെളിപ്പെട്ടു. ഇതിനെ വിശകലനം ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി, അവരുടെ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ അവരുടെ നിഗമനത്തിൽ ചേർന്നു, ഇത് ഊർജമാണ്, ഊർജപിണ്ടമാണ്. അതിന് ഇവിടെ പറയുന്ന ഈ പ്രാണനുമായിട്ട് ബന്ധമൊന്നും. അപ്പോൾ നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം മറന്നിട്ടില്ല, നിങ്ങളൊരു പക്ഷെ മറന്നിരിക്കും. ഈ ഉപകരണങ്ങളിലൂടെ കാണുന്ന എന്താണ്? മനസ്സിനെയല്ലേ കാണുന്നത്? പ്രാണനെയല്ലേ കാണുന്നതല്ല. മനസ്സും പ്രാണനും നമ്മുടെ തലച്ചോറിലും മറ്റും പ്രവർത്തിക്കുമ്പോൾ അവിടെ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെയും മറ്റും ഫലമാണ് ഉപകരണങ്ങളിലൂടെ കാണുന്നത്. മനസ്സിനെയും പ്രാണനെയല്ല, അതിന്റെ റീഡിംഗ് ആണ് നമ്മളെടുക്കുന്നത്. അതിന് നമ്മൾ സഹായിക്കുന്ന എന്തോന്നും മനസ്സും പ്രാണൻ. ഇത് കാണുന്നവന്, ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നവന്, ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവന്, ഉപകരണത്തിൽ ഉണ്ടാകുന്ന റിസൾട്ടിനെ കാണുന്നതൊക്കെ ആരാണ്? മനസ്സും പ്രാണനുമാണ്. മനസ്സും പ്രാണനും മാറിയിരിക്കുകയാണ്. അവനാണ് ശാസ്ത്രജ്ഞൻ. അവന്റെ തന്നെ മനസ്സിന്റെയും പ്രാണന്റെയും എല്ലാം പ്രവർത്തന ഫലമായുണ്ടായ ഉപകരണങ്ങളിലൂടെ വരുന്ന ആ റിസൾട്ട് എന്ന് പറയുന്നത് അത് ഭൗതികമാണ്. അവിടെ ഒരു മാറ്റം സംഭവിക്കുന്നു. എങ്ങനെയാണ്? വൈദ്യുതി പ്രകാശമായി മാറിയതുപോലെ ഒരു മാറ്റം സംഭവിച്ചത്. അതുപോലെ അവന്റെ പ്രാണനും അവന്റെ മനസ്സും തികച്ചും ആധ്യാത്മികമായിരിക്കുന്ന അത് കണ്ടെത്തിയ കാര്യങ്ങളാണ് അവൻ പറയുന്നത്. അവൻ വിളിക്കുകയാണ്, ഇത് മനസ്സാണ്, ഇത് മനസ്സിന്റെ പ്രവർത്തനമാണ്, ഇത് പ്രാണന്റെ പ്രവർത്തനമാണ്. അല്ല, അതെല്ലാം ഊർജത്തിന്റെ ഫലമാണ്. മനസ്സിന്റെയും പ്രാണന്റെയും പ്രവർത്തനങ്ങൾ കൊണ്ട്, അതിന്റെ പ്രതിപ്രവർത്തനങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അതിന്റെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ വയ്യാത്ത ഏതോ ഒരു രൂപാന്തരം കൊണ്ട് സംഭവിക്കുന്ന ഊർജത്തെ അളക്കാൻ പറ്റും. മനസ്സിനെയും പ്രാണനെയും ഒന്നും അളക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഒന്ന് ആധ്യാത്മികം, മറ്റൊന്ന് ആദിഭൗതികം. അതുകൊണ്ടാണ് അദ്വൈത ശാസ്ത്രം ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്ന് മൂന്നായി തിരിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മുമ്പ് ചർച്ച ചെയ്തുകൊണ്ടും വിശേഷമില്ല, ഇപ്പൊ ചെയ്യുന്നുകൊണ്ടും വിശേഷമില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഇത് പറയാൻ വിധിക്കപ്പെട്ടവനായതുകൊണ്ട് ഞാനിത് പറയും. അപ്പോ ആ മൂന്ന് തരത്തിലുള്ള പിരിവ് ഇവിടെ വന്നതും അതുകൊണ്ടാണ്. ഭൗതികത്തിൽ ഒന്നേ ഉള്ളൂ, എന്താണ്? ആദിഭൗതികം മാത്രം. ആദ്യ ദൈവികമില്ല, ആധ്യാത്മികമില്ല. ആധ്യാത്മികം എന്തെന്ന് അവർക്കറിയത്തില്ല. ഇനി ആധ്യാത്മികം എന്തെങ്കിലും പറഞ്ഞാൽ അവരത് ആദ്യ ഭൗതികത്തിന്റെ ഭാഗമായിട്ടേ അവർ പറയത്തുള്ളൂ. എന്താണ് അതിന് പറയുന്നത്? മെറ്റാഫിസിക്സ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവർ ആദ്യ ഭൗതികത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് പഠിക്കുന്നത്. ഭൗതികത്തിൽ നിന്നും വേർപിരിച്ച് തികച്ചും ആധ്യാത്മികമായി ഉള്ള പഠനം അത് സാഖ്യ യോഗശാസ്ത്രങ്ങളിലെ ആണ് അതിന്റെ തുടക്കം. ശങ്കരാചാര്യൻ അത് കടമാങ്ങി, അതാണ് അദ്വൈതത്തിൽ അത് കടന്നു വന്നത്. അതാണ് പ്രാണൻ എന്ന് പറയുന്നത്. പ്രാണൻ എന്താണ്? പ്രാണൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രാണൻ എന്താണെന്നുള്ള ഒരു സാമാന്യ ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അല്പം അധിക പ്രസംഗം നടത്തിയത്. എന്നാലും അത് മനസ്സിലാക്കുക, ഇവിടെ ചോദിക്കുന്ന ആ പ്രാണനെക്കുറിച്ചാണ്, ആ പ്രാണൻ എങ്ങനെയാണ്, എന്തിനാൽ പ്രേരിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കേന പ്രാണയുക്ത നിയുക്ത പ്രേരിത സൻ പ്രേരിഗച്ഛതി സ്വവ്യാപാരം പ്രതി. പ്രാണനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പലതുകൊണ്ട് അത് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കുക. കേനേഷിതം പദതി പ്രേഷിതം മനഃ കേന പ്രാണ പ്രഥമ പ്രീതിയുക്ത കേനേഷിതാം വാചം ഇമാം വദന്തി ചക്ഷുഃ ശ്രോത്രം കൗ ദേവോ യുനക്തി. ശാന്തി ശാന്തി ശാന്തി.